ജീവിക്കുന്ന കാലത്ത് തന്നെ മദീനത്തെ നിസ്കാരം നോമ്പുണ്ടാക്കിയത് മുഅദിനി അബൂ ഹുറൈറയാണ്. എന്താ പറഞ്ഞെടുത്ത്? നിസ്കരിച്ചോളൂ, രാത്രി നിസ്കരിച്ചോളൂ, നിസ്കരിച്ചോളൂ, സുന്നത്ത് നോമ്പ് കൊടുത്തോളൂ, ഇബാദത്ത് ചെയ്തെങ്കിലേ രക്ഷയുള്ളൂ, വേറെ യാതൊരു രക്ഷയില്ല. ദുർഗം കിട്ടണമെങ്കിൽ അത് വേണം. ഈ കൗമതൊക്കെ വിശ്വസിച്ചു. അതിനുള്ള ഹദീസിൽ ഇഷ്ടം പോലെ അബൂ ഹുറൈറ പറഞ്ഞു, അത് കേട്ടോളൂ, വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞ അബൂ ഹുറൈറ ഹദീസും പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് ഇടത്തി അബൂ ഹുറൈറ വാത് പറയാൻ ദിവസനെ അതാ എന്ന് പറഞ്ഞു. ഒരു ദിവസം പറയണേ, ഓരോ ദിവസം തുറന്ന് പറയും. ദിവസം അഞ്ചു നേരം നിസ്കരിച്ചാൽ അഞ്ചു നേരം പ്രയത്തിന്റെ ഇടയിൽ എന്തൊക്കെ പാപങ്ങളാണോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ അഞ്ചു നേരത്തിൽ കൂടി ശുദ്ധിയായി പോകും. പുഴയിൽ കുടിച്ച മാതിരി അഞ്ചു നേരം പുഴയിൽ കുടിച്ചാൽ തന്നെ വല്ല ചെറു മേലുണ്ടാവുമോ എന്നാ ചോദ്യം ഇല്ല. ആ അതുപോലെ തന്നെ എന്ത് ദോഷം ചെയ്തിട്ടുണ്ടെങ്കിലും അഞ്ചു നേരത്തെ നിസ്കാരം കൊണ്ട് മുഴുവൻ ശുദ്ധിയാവുന്ന ഒരു ഇഷ്ട വേള. അതല്ല പണിയല്ലേ, എല്ലാ അക്രമങ്ങളും ചെയ്യുക. അഞ്ചു അതാണ് പഠിപ്പിച്ചു. അത് ബുഖാരി മുസ്ലിം, അതാ ബുഖാരി മുസ്ലിം അബൂ ഹുറൈറയുടെ ഹദീസ്. അഞ്ചു നേരം നിസ്കരിച്ചാൽ അവന് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും എന്നൊക്കെ പറഞ്ഞു. പിന്നെ സ്വർഗത്തിന്റെ മൈസറയിൽ ആദ്യം മൈസറയിൽ ചെന്ന ആദ്യത്തെ ചോദ്യം നിസ്കാരത്തെ പറ്റിയാണോ? അപ്പൊ എല്ലാവരും നിസ്കാരം നല്ല പോലെ സൂക്ഷിച്ച് ചെയ്തുകൊണ്ടിരുന്ന രണ്ടാമത്തെ വേള. അങ്ങനെ വേറെ പറഞ്ഞു 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 പിന്നെ അവിടെ എത്തി. പിന്നെ ഒരു സമാധാനം വേണം, നിസ്കാരത്തിന്റെ പോലീസ് ഇങ്ങനെ പറഞ്ഞു കൂട്ടാ. ഒരു സമപ്പർ പറഞ്ഞു, രണ്ടു നേരം നിസ്കരിച്ചാൽ തന്നെ സ്വർഗത്തിൽ കിടക്കുന്നു കാലി എന്നും പറഞ്ഞു. അപ്പൊ എന്തായി? മൂന്ന് നിസ്കാരം പൊളി. അഞ്ചു നിസ്കാരം വേണം ഫർളാണെന്ന് പറഞ്ഞ ആള് പിന്നെ അവസാനം പറഞ്ഞു പറഞ്ഞു എത്തിയിട്ട് പിന്നെന്താ പറഞ്ഞു? രാവിലെ വൈകുന്നേരം നിസ്കരിച്ചാൽ തന്നെ സ്വർഗത്തിൽ കടക്കാതിരിക്കൂലെന്ന് എനിക്ക് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ മൂന്ന് നേരം വേണ്ട, അഞ്ച് ഫറളാക്കി ആളെടുത്തു തന്നെ മൂന്ന് നേരം പൊളിച്ചു. അപ്പൊ നുണ പറയുമ്പോ അങ്ങനെ വരും, അങ്ങനെയല്ലേ വരുള്ളൂ? നുണ പറയുമ്പോ അങ്ങനെ വൈരുദ്ധ്യല്ലേ വരുള്ളൂ? ഇതും ബുഹാരിയിലും മുസ്ലിമിനുണ്ട്. അഞ്ച് രണ്ടു നേരം നിസ്കരിച്ചാൽ സ്വർഗത്തിൽ കിടക്കുന്നു, അതും ബുഹാരിയിലും മുസ്ലിമിനുണ്ട്. അങ്ങനെ നിസ്കാരത്തിന്റെ പുണ്യം പറഞ്ഞാണ്ട് കലക്കി ഇവർക്ക് ഭ്രാന്താണ്ട് കൂടി. എല്ലാവരും നിസ്കരിക്കണ്ടേ, രാത്രിയും പകലും ഒട്ടാകെ നിസ്കരിച്ചിട്ട് രാജ നിസ്കാരത്തിന്റെ പുണ്യം പറഞ്ഞതിന് കണക്കില്ല. അങ്ങനെ 10 മണി കഴിഞ്ഞാൽ അള്ളാഹു ഇറങ്ങി വരും. അള്ളാഹു ഇറങ്ങി വന്നാൽ പിന്നെ നേരം വിളിക്കുന്നവരെ പ്രഭാതം വരെ എഴുന്നേറ്റ് അള്ളാഹു പറയലാണ്. ആരാ പ്രാർത്ഥിക്കാനുള്ളവർ വന്നോളി, ചോദിക്കാനുള്ളവർ ചോദിച്ചോളും, ചോദിച്ചൊക്കെ ഞാൻ തരാം, നിസ്കരിക്കാനുള്ള നിസ്കരിച്ചോളും. നോക്കി അള്ളാഹ് ഇങ്ങനെ വിളിച്ചു വരും 10 മണിക്ക്. 10 മണിക്കൂടെ മനുഷ്യൻ ഉറങ്ങേണ്ട സമയമാണ്. അപ്പൊ തന്നെ അള്ളാഹ് വന്നിട്ട് നിൽക്കരിക്കാ, അവിടെ കാത്തിരിക്കാന്നാ പറഞ്ഞത്, നിസ്കാരം ഏറ്റു വാങ്ങാൻ വേണ്ടിട്ട്. അങ്ങനെ 10 മണി മുതൽ പ്രഭാതം വരെ രാത്രി നിസ്കാരം ചെയ്താൽ അത്രയും പുണ്യം അതിനുണ്ടെന്നും പറഞ്ഞ് അതും പഠിപ്പിച്ചു. അതക്കാരക്കാർ ആ ജാതിക്കാർ രാജ്യ നിസ്കാരക്കാർ. അപ്പൊ മൂപ്പറോട് വിളിച്ച് ചോദിച്ചു, അല്ല ഗുരുവന്ന നിസ്കാരത്തിന്റെ ലക്ഷണമൊന്നും കാര്യമായിട്ട് കാണാറില്ലോ. ഈ രാത്രി നിസ്കാരമൊക്കെ അത്ര ജോറായിട്ട് ഞങ്ങളൊക്കെ ചെയ്യണ്ടേ? നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് നബി പറഞ്ഞ് ഞങ്ങൾ ചെയ്യണ്ടേ? പക്ഷെ ഉള്ളിലൊരു ദിവസം നിസ്കരിക്കുന്നതായിട്ട് യാതോ ലക്ഷണം വീട്ടിൽ എന്തെങ്കിലും ഒച്ചപ്പാടൊക്കെ ഉണ്ടാവില്ലേ? അതൊന്നും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ മൂപ്പറൊന്ന് തൊണ്ടാനൊക്കെ ഇരുന്നിട്ട് എന്താ പറഞ്ഞു തരാം. എന്റെ പുന്നാരൻ നബി എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ പുന്നാരൻ നബി പറഞ്ഞത്? എന്നോട് എന്റെ പുന്നാരൻ നബി നേരത്തെ നിസ്കരിച്ചു കിടന്ന് ഉറങ്ങിക്കോളം പറഞ്ഞിരിക്കണം. ആ ബുഹാരിയിലും മുസ്ലിമിന്റെതാ, ബുഹാരിയിലും മുസ്ലിമിന്റെതാ. എന്റെ പുന്നാരൻ നബി അവസാനി ഹലീലി, എന്റെ പുന്നാരൻ നബീനാ മലയാളത്തിന് പരിഭാഷപ്പെടുത്തേണ്ടത്. ആത്മാ വിത്രമെന്നും പറഞ്ഞാൽ പോരാ, എന്റെ പുന്നാരൻ നബി എന്താ നിക്കണ പറഞ്ഞു? നബിന്റെ പുന്നാരൻ നബി അല്ലേ? എന്റെ പുന്നാരൻ നബി എന്നോട് നേരത്തെ നിക്കരിച്ചിരുന്ന് ഇറങ്ങിക്കൂടാനാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നിക്കരിക്കാത്തത്. അതുകൊണ്ട് ഇത് രാത്രി ഉറക്കത്തിൽ നിക്കരിക്കേണ്ട ആവശ്യമില്ല. നേരത്തെ ഉറങ്ങണ മുമ്പേ ഞാൻ നിക്കരിക്കണ്ടുള്ളൂ. എന്നോട് അങ്ങനെ നബി പറഞ്ഞു, ഞാൻ ഇനി വൈകുന്നേരം അങ്ങനെ ചെയ്യുള്ളൂ. അപ്പൊ ഒരൊറ്റ ദിവസം തജ്ജ് നിക്കരിക്കൂടാതായി അതിന്റെ അർത്ഥം. ബുഹാരിലതാ മുസ്ലിമിലതാ? അബൂ ഹുറൈറ ഒരൊറ്റ രാത്രിയും തഹജ്ജ് നമസ്കരിച്ചിട്ടില്ല എന്ന് ബുഹാരി കൊണ്ട് മുസ്ലിം കൊണ്ടും തെളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് തെളിഞ്ഞിട്ടില്ല എന്ന് പറയാൻ ഇവിടെ ഒറ്റ മൗലവിയുണ്ട്, ഒരു മുസ്ലിമുണ്ട്, ആരുമില്ല. അപ്പൊ മുഹപ്പറം കരിക്കൂല, വേറെയുള്ളവർക്കൊന്നും കരുപ്പിച്ചു, എല്ലാവർക്കും കൂടി നിസ്കാര ഭ്രാന്ത് ഉണ്ടാക്കി എന്ന് പറയാ ചുരുക്കം. അപ്പൊ അങ്ങനെ നിബാദത്തിനാണ്ട് മുഴുകി വന്നപ്പോ സംഗതി, എല്ലാവരും നിബാദത്തരായിട്ട് മാറി, എല്ലാവരും നിസ്കാരക്കാരായിട്ട് മാറി, തഹജീദരായിട്ട് മാറി, മദീനത്തുള്ളവരൊക്കെ. ആർക്കും പിന്നെ വേറെ വർത്തമാനമൊന്നുമില്ല. പിന്നെ മര്യാദക്ക് കഴിയാൻ സ്വത്തുണ്ട്, പൂർവികന്മാരെ സമ്പാദിച്ച സ്വത്തുണ്ട്, ഇഷ്ടം പോലെ ഹൈവനിമത്തും ഭരണാർത്താക്കളുടെ മുമ്പ് മൂന്നും ഭരണാർത്താക്കളും വെച്ച് ആ ക്ഷേമാശ്വര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തിന്ന് കുടിച്ച് ഷാപ്പാടിട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് നിക്കിരിക്കലല്ലേ? അപ്പൊ അതിനൊരു പിമ്പലം ഉണ്ടാക്കണം. ഇവിടെ ഖുർആൻ പറഞ്ഞെന്താറിയോ? ഇങ്ങനെ ആയത്ത് ഖുർആനുണ്ട്. അതായത് തന്നെ അള്ള പറഞ്ഞ ആയത്ത് 900-ാമത്തെ ആയത്ത, 9-ാമത്തെ ആയത്തിൽ 900 അതിൽ പറഞ്ഞതാ. അങ്ങനെ ആദ്യമാദ്യം ഇസ്ലാമിലേക്ക് വരികയും അങ്ങനെ മുഹാജിരുകളിലും അൻസാറുകളിലും പെട്ട ആദ്യമാദ്യം ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്ന ആൾക്കാർ പ്രഥമന്മാർ, വല്ലദീനത്തെ ബഹും, അതാരാണത്? അവിടെ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യമാദ്യം ഇസ്ലാമിലേക്ക് ആദ്യം കയറി വന്ന ആൾക്കാർ പ്രഥമന്മാരെന്ന് പറഞ്ഞത് ആരാണ്? അബൂബക്കർ ഉസ്മാൻ അലി, അവിടെ നിൽക്കട്ടെ. അബൂഹുറൈറ പറഞ്ഞാലും മുഹാവിയ പെടൂല മക്കാരനും എല്ലാം മദീനക്കാരനും രണ്ടാളും. ഇയാൾ മക്കാരനാണെങ്കിലും വന്ന് കാഫിറാട്ടിനെതിരെ കൊല്ലാൻ നടക്കുകയായിരുന്നു മുഹാദിയ. അപ്പൊ മുഹാജിരികളിലും അൻസാറുകളിലും അവരോ പെട്ട ആൾക്കാർ അവരോട് പിന്തുടർന്ന് നടക്കുന്ന ആൾക്കാരും എഹ്സാനോടുകൂടി അവരോടൊപ്പം പിൻപറ്റി നടക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞപ്പോ അബൂഹുറൈറക്കോ മുഹാദിയക്കോടെ സീറ്റ് ഇല്ലാതായി പോവാ. ഒപ്പം മുഹാജിറും പെട്ട ആളല്ല, അൻസാറിനും പെട്ട ആളല്ല. അപ്പൊ അബൂഹുറൈറ ഒരു ദിവസം കുറെ കാലം ആലോചിച്ചു, ഒരു ദിവസമല്ല കുറെ കാലം ആലോചിച്ചു, എന്താ ഇപ്പൊ ഇതിന് വേണ്ടത്? അപ്പൊ അബൂഹുറൈറ നമ്മളെ പറ്റി ഇങ്ങനെ പറയല്ല. മുഹാദിയാന്റെ ആൾക്കാർ മുന്തിയ ആൾക്കാരാണെന്ന് വെച്ചിട്ടിരിക്കണം, കാരണം അവിടെ പള്ളിയിൽ ഓർമ്മ അച്ചടിക്കാൻ ഭ്രാന്തടിപ്പിച്ച ആൾക്കാരുണ്ട്. അവിടെ സഹജതും തറാവിഹും മിത്രവും ഒക്കെ കൂടിയായിട്ട് നിൽക്കാറുണ്ട്, ഗുഹാ നിസ്കാരം എപ്പോഴും നിൽക്കരിക്കൽ തന്നെ. ഇവരൊക്കെ ഒന്നാം തരം മുസ്ലിമികളാണെന്ന് വരുത്തി തീർക്കണം. ഇവിടെ അള്ളാഹു പറഞ്ഞതോ യഹ്സാനോടുകൂടി നടക്കുന്ന ഈ മുഹാജികളോടും അൻസാറുകളോടും പിൻപറ്റി നല്ല നല്ല പരോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരും അള്ളാഹു ഇഷ്ടപ്പെട്ടതാണെന്ന് അവ പറയാൻ പോണത്. ഇതിപ്പോ പരോപകാര ഇങ്ങനെ വേണ്ടതും വേണ്ടാത്തൊക്കെ നിൽക്കാൻ പരോപകാര പരോപകാരപ്രദമായിട്ടുള്ള മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന വിഷയത്തിൽ താല്പര്യമെടുത്തുകൊണ്ടിട്ട് മുഹാജികളോടും അൻസാറുകളോടും പിൻപറ്റി നടക്കുന്ന ആൾക്കാരെയാണ് അള്ളാഹുവിന് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ അന്ന് മദീനത്തെ പള്ളിയിൽ നിഷ്കരിച്ചു കൂടിയിരിക്കുന്ന ആൾക്കാരെ ഈ കുടുത്തിപ്പെടുത്താൻ യാതൊരു പാവമില്ല. കുടുങ്ങി കുടുങ്ങോ ഇയാൾ കുടുങ്ങുവോ? ഇയാളോട്ട് കുടുങ്ങൂല്ല, കുടുക്കിട്ട് രക്ഷപ്പെടുമോ? രക്ഷപ്പെടപ്പോ എന്താ പറഞ്ഞു പറയോ? ഒരു ദിവസത്തെ കാര്യം പറയാം. യഹ്സാനിന്റെ ഒരു അർത്ഥം നിങ്ങൾ മുമ്പ് പഠിച്ചുമാക്കുന്നുണ്ട് കേട്ടോ, പുതിയതായിട്ടൊന്ന് പഠിക്കണം. യഹ്സാൻ എന്ന് പറഞ്ഞാൽ പരോപകാരം ചെയ്യണം, നന്മകൾ ഈ സമുദായത്തിന് ഈ പ്രസ്ഥാനത്തിന് മതത്തിന് നന്മയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നെങ്കിലും യഹ്സാൻ എന്ന് പറയാൻ പാടുള്ളൂ. 45 സ്ഥലത്ത് യഹ്സാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒക്കെ അതിന്റെ അർത്ഥത അള്ളാഹു മുഹ്സിനീൻ എന്ന് പറഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അതിലൊന്നും ഈ നിസ്കാരം ഒന്നും പെടില്ല. ഇവിടെ ഇപ്പൊ യഹ്സാനോടുകൂടിയുള്ള ആൾക്കാരാണ് ഈ മുഹാജിറുകൾ അൻസാറുകളുടെ കൂടുതൽ എണ്ണുള്ളൂ എന്ന് അള്ളാഹു പറയും ചെയ്തു. ജുബ്ബ കെട്ടിട്ട് കാര്യമൊന്നും പള്ളിയിൽ കയറിയിട്ട് ചോദിച്ചു, ബുദ്ധിയോട് ചോദിച്ചു, ഇസ്ലാം കാര്യത്തിനാണ് ഇമാം കാര്യത്തിനൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി വന്നാ. അങ്ങനെ ഇസ്ലാം കാര്യം പറഞ്ഞു. അവിടെ ഞാൻ മുഹമ്മദ് റസൂലുള്ള കത്ത് പറഞ്ഞു, ഇസ്ലാം കാര്യം എന്താണെന്ന് ചോദിച്ചു. നബി പറഞ്ഞു, നബിയാണ് പറഞ്ഞു മുഹമ്മദ് റസൂലല്ലാതെ ഉണ്ടാക്കിയ ഒരു ഇസ്ലാം കാര്യം. അതൊക്കെ കഴിഞ്ഞ ദിവസം പിന്നെ പറഞ്ഞു ഇമാം കാര്യം പറഞ്ഞു. കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്ദ്രിയെ നബിയോട് ചോദിച്ചു, എന്താണ് യഹ്സാനോടുകൂടി നടക്കണം, യഹ്സാനോട് യഹ്സാൻ ചെയ്തുകൊണ്ടിരിക്കണം, അതിനുവേണ്ടി യഹ്സാൻ നീതി പ്രവർത്തിക്കണം, പരോപകാരപ്രദമായിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം, അതിനോട് അള്ളാഹു കൽപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് യഹ്സാൻ യഹ്സാൻ എന്ന് ജിബ്രീൽ നബിയോട് ചോദിച്ചു. അപ്പൊ നബി പറഞ്ഞു, പറഞ്ഞാലേ ഇവിടെ ക്ഷേമാശ്ചര്യങ്ങളും അവസര സഹായങ്ങളും സാമൂഹ്യ പ്രവർത്തനം ഇതൊന്നുമല്ല, പരോപകാരമുള്ള പ്രവർത്തനങ്ങളൊന്നുമല്ല. അൻതഅബുദല്ലാഹ കഅന്നക തറാ, നീ അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള നിലക്ക് നീ ഇരുന്ന് ഇബാദത്ത് ചെയ്യുന്ന പള്ളിയിൽ അവിടെ ഇരുന്ന് രാത്രിയും പൗരീസും നിസ്കരിച്ചോ, അത് തന്നെയാണ് യഹ്സാൻ എന്ന് ജിബ്രീലിനോട് നബി പറഞ്ഞു കൊടുത്തു. യഹ്സാന് ശരിക്കുള്ള അർത്ഥം ജിബ്രീല് ചോദിച്ചിട്ടുണ്ട് പറയിപ്പിച്ചു എന്ന്. അപ്പൊ യഹ്സാൻ എന്ന് പറഞ്ഞ പദം അറബി പദല്ലേ, ഇത് നബിക്കറിയില്ലേ, സാഹചികൾക്കറിയില്ലേ. ജിബ്രീലിനെ വന്നിട്ട് ജിബ്രീലിനെ ഇറക്കിയിട്ട് യഹ്സാന്റെ പദം നബിയോട് ചോദിച്ച് പഠിച്ച് പഠിപ്പിച്ചത് ഇങ്ങനെയാണ് ഇയാൾ പറഞ്ഞിട്ടാക്കണെങ്ങനാ? ഇയാൾ പള്ളിയിലുള്ള നിസ്കാര ഭ്രാന്തന്മാരെ സൃഷ്ടിച്ചു വിട്ടവര് മുഴുവൻ ഈ യഹ്സാൻ ചെയ്യുന്ന കൂട്ടക്കാരാണ്. അലിയിന്റെ ആൾക്കാർ അവരെന്തൊക്കെ കുറച്ച് കുറവാറും കുറച്ച് നിൽക്കാറും അറിയാമല്ലേ, അവർ മൂന്ന് നേരത്തെ നിൽക്കാറും കാറ്റി നടക്കുന്ന ആൾക്കാരാണ്. അവർക്ക് വലിയ യഹ്സാനൊന്നുമില്ല. യഹ്സാൻ എന്ന് പറഞ്ഞാൽ രാവും പകലും നിറയെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അതാണ് യഹ്സാനിന്റെ അർത്ഥം എന്ന് ജിബ്രീലിനോട് നബി പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ നുണ ഇവിടെ ബുഖാരിയിലും മുസ്ലിമിലും അപ്പൊ പറഞ്ഞത്. ആ എവിടെയെങ്കിലല്ല, ബുഖാരിയിലും മുസ്ലിമിനും ഖുർആന്റെ 46 സ്ഥലത്ത് പറഞ്ഞ യഹ്സാനിന്റെ നുണ ബുദ്ധ എന്നോട് പറഞ്ഞു കൊണ്ടിട്ട് അട്ടിമറിച്ച ജൂത മുനാഫിക്കാണ് ഈ അബൂ ഹുറൈറ. ഈസാനിന്റെ അങ്ങനെ ഒരർത്ഥം അന്ന് വരെ ഡിക്ഷണറിയിലില്ല, ഇന്നുമില്ല. ഈസാൻ എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യുക എന്നർത്ഥം ഖുർആൻ 40 സ്ഥലത്ത് മറിച്ചു നോക്കും. ഇബാദത്ത് ചെയ്യാൻ അർത്ഥമില്ല, ഇബാദത്തിന് ഈസാൻ എന്ന് പറയാൻ പാടില്ല. ഖുർആൻ ഇവിടെ തെളിവാണ്, 40 ആയത്ത് തെളിവാണ്. അങ്ങനത്തെ ഈസാൻ ഇന്ന് വെറും ഇബാദത്ത് ചെയ്യലാണ് എന്ന് ശുദ്ധ നുണ പറഞ്ഞ് അർത്ഥം ഉണ്ടാക്കിയിട്ട് മദീനക്കാരെ മുഴുവൻ അഞ്ചു നേരം നിസ്കരിക്കുന്നതിന്റെ പേരിൽ മുഅവിയയിലെ ആൾക്കാരൊക്കെ മുഹ്സിനീങ്ങളാണ്, അവരൊക്കെ അള്ളാഹുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടാക്കി, അവരാണ് താബിഈങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി. അല്ല, മുഅവിയയിലെ ആൾക്കാരല്ല താബിഈങ്ങള്, മദീനത്തന്നത്ത് അഞ്ചു നേരം ഉണ്ടാക്കിയ ആൾക്കാരല്ല താബിഈങ്ങൾ. അലിയുടെ അനുയായികളായിട്ട് മുഹാജിറുകളുടെ പിന്നാലെ പോയവര്, അൻസാറുകളുടെ പിന്നാലെ പോയിട്ടുള്ള ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരതാ മൂന്ന് നേരം ഇന്ന് വരെ നിലനിർത്തിയിട്ട് ഇറാനിലും ഇറാഖിലും ബഹ്റൈനിലെ നഗറ, അതുപോലെ ഗൾഫ് നാടുകളിൽ പലയിടത്തും മെച്ചപ്പെട്ട പള്ളികളുണ്ട്. അവിടൊക്കെ മൂന്ന് നേരം മൂന്ന് നേരം എന്ന് സിദ്ധാന്തിക്കുന്ന 10 കോടി ജനങ്ങൾ മുസ്ലിങ്ങൾ ഇന്ന് ഈ ലോകത്തുണ്ട്. അത് 90 കോടിന്റെ ഇടയിൽ അവരെ സംബന്ധിച്ചൊരു നോട്ടീസ് പോലും മറക്കാറില്ല. ഇവിടെ ആദ്യമായിട്ട് ഇയാൾക്ക് മൂന്ന് നേരം വാങ്ങിയുള്ളൂ, മൂന്ന് നേരം അവർക്ക് പറഞ്ഞുള്ളൂ, അഞ്ച് നിസ്കരിക്കുന്നതിൽ ആൾക്കാരുണ്ടെന്നുള്ളതല്ലാതെ പറഞ്ഞവർക്ക് മൂന്നേയുള്ളൂ, നിർബന്ധമായ മൂന്നേയുള്ളൂ എന്നൊക്കെ ഇവിടെ കേരളത്തിൽ നോട്ടീസായിട്ടും പത്ര പ്രസ്താവനയായിട്ടും പത്രത്തിനും വന്നു ബുക്കുകളായിട്ടും മടിച്ച് പ്രസിദ്ധീകരിച്ചത് ഖുർആൻ സുന്നത്ത് സൊസൈറ്റിന്റെ പ്രസിദ്ധീകരണമായിട്ട് ഞാൻ ആ ചെയ്തതാണ്. വേറെ ഒരൊറ്റ മനുഷ്യൻ ഈ 10 കോടിന്റെ ഇസ്ലാം മതം ഇവിടെ പ്രചരിപ്പിക്കാൻ സമ്മതിക്കില്ല, ഇപ്പോഴും അവർ സമ്മതിക്കുന്നുമില്ല. എന്തിന്? ഇവരുടെ അഞ്ചു നേരം പൊടിയാതിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ അഞ്ചു നേരം എന്നുള്ളത് അബൂ ഹുറൈറയുടെ കെട്ടുകഥ. അബൂ ഹുറൈറ ഉണ്ടാക്കി തീർത്ത 100-ാം മാലയാണ്, മഹാഭാണ്ഡമാണ്, ആ ജൂതന്മാരുടെ ഇറക്കുമതിയാണത്. ഇസ്ലാമിൽ അഞ്ചു നേരമില്ല, അഞ്ചു നേരം എന്ന് പറഞ്ഞ ഒറ്റ ആയത്ത് ഖുർആനില്ല. നബി ഒരിക്കലും മൂന്ന് പേരെല്ലാം നിസ്കരിച്ചിട്ടില്ല. ദുഹറുമാരും നമസ്കരിക്കണം, തെളിയിക്കുന്നവർക്ക് 100,000 റുപ്യ ഇതാ പറഞ്ഞിട്ട് കൊല്ലം 2 കഴിഞ്ഞിട്ടും ഒരൊറ്റ ആള് രംഗത്ത് വരുന്നില്ല. കർവാവിക്കേരി നോക്കൂ, മറുപടി ഇല്ല. ഇവിടെ വാചനയിരിക്കുന്നു, മറുപടി ഇല്ല. അത് മറുപടി ഉണ്ടാക്കാൻ ചോദ്യം അച്ചടിച്ചേർന്നോ? അറബിയിൽ അച്ചടിച്ചേരാ, ഇംഗ്ലീഷിൽ അച്ചടിച്ചേരാ. ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാർ നമ്മളെ കൊടുത്ത് ധാരാ, അത് അറബിയിൽ ഞാനേക്ക് ഉണ്ടാക്കി കൊടുക്കാം, ഇംഗ്ലീഷിലും ആക്കി കൊടുക്കാം. ചോദ്യങ്ങൾ അഞ്ചു നേരത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ മറുപടി വാങ്ങിത്തരാവോ? ഇവിടെ വാചനെ കൊണ്ടോ, യാസത്തിന് അൽബാനിയെ കൊണ്ടോ, കർവാവിനെ കൊണ്ടോ, ഈജിപ്തിലെ പ്രൊഫസർമാരെ കൊണ്ടോ മറുപടി വാങ്ങിത്തരാവോ? മറുപടി വാങ്ങിത്തരാമെന്ന് ഏറ്റാൽ ചോദ്യം നാളൊക്കെ നാളെ തയ്യാറാക്കി കൊടുക്കാം. ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചോദ്യങ്ങൾ, മറുപടി കിട്ടൂല. 27 കൊല്ലായിട്ട് എനിക്ക് മറുപടി തന്നിട്ടില്ല. 27 കൊല്ലായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാണ്, ഞങ്ങൾ പഠിക്കുന്നുണ്ട്. മറുപടി പിന്നെ തരാം, കപടത്തരം വഞ്ചിച്ചു. ഇന്നേറെ മറുപടി തന്നില്ല, നേരിട്ട് ചോദിച്ചിട്ട് മറുപടി തന്നില്ല, ഇനി മറുപടി തരില്ല. കർവാലി അഞ്ചു നേരത്തിന് ഒരു പ്രബന്ധം അവതരിപ്പിച്ചു മദീന യൂണിവേഴ്സിറ്റിയിൽ. ആ പ്രബന്ധം ഇവിടെ പ്രസിദ്ധീകരിക്കാൻ കൊള്ളൂടായതുകൊണ്ട് ഇവർ തള്ളി. എന്താ കാരണം? അത് പറഞ്ഞതൊക്കെ ഹൊറാഫാത്താണ്, അഞ്ചു നേരത്തിന് പറ്റിയ ഒരൊറ്റ തെളിവില്ല. അപ്പൊ ഇന്നത്തെ പണ്ഡിതന്മാരിൽ നിന്ന്, ലോക പണ്ഡിതന്മാരിൽ നിന്ന് അഞ്ചു നേരം സാധിക്കാമെന്ന, അല്ലെങ്കിൽ പേര കുട്ടികൾക്ക് അവകാശം കൊടുക്കണ്ട എന്ന് സാധിക്കുന്ന ഒരൊറ്റ ഫത്വ, ഖുർആനിൽ നിന്നും ശരിയാ ഹദീസിൽ നിന്നും തെളിവുദ്ധരിച്ചുകൊണ്ടുള്ള ഒരു ഫത്വ ലോക പണ്ഡിതന്മാരിൽ നിന്ന് ഏതെങ്കിലും ഒരാളിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചു തരാമെന്നേറ്റാൽ നമ്മളുടെ ഈ കമ്മിറ്റി മുഖേന തന്നെ, ഈ സെമിനാർ കമ്മിറ്റി മുഖേന തന്നെ അവർക്ക് ചോദ്യങ്ങൾ വേണ്ടത്ര ഇംഗ്ലീഷിലും അറബിയിലും ഒക്കെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അറിയാണ് ഇവരുടെ പാണ്ഡിത്യം. ആരെ? ഇവിടെയുള്ളവരെ പണ്ഡിറ്റില്ല, ഈ സ്ഥലത്തിലുള്ളവരല്ല, കേരളത്തിലുള്ളവരല്ല, ലോക പണ്ഡിതന്മാരെന്ന് പറയുന്നവരിൽ അഞ്ചു നേരം സാധിക്കാൻ കേൾപ്പുള്ള ഒരു ഒറ്റ പണ്ഡിതനെ ലോകത്തുണ്ടെങ്കിൽ അയാളുടെ പേരൊന്ന് പറയും. ചോദ്യം അറബിലും തരാം, ഇംഗ്ലീഷും തരാം. അഞ്ചു നേരം ഉണ്ടാക്കി നമുക്കൊന്ന് കാണണം. 100,000 റുപ്യ ഞാൻ പറയുന്നത് ഒരൊറ്റ ഒന്ന് രംഗത്ത് വരാം. അപ്പോ ആര് കണ്ടുകൂടാ? ലോകപണ്ഡിതനാ? എഴുതിക്കോളൂ, വിരോധമില്ല, ആരാരും വിരോധമില്ല. ഇവിടെ ഈജിപ്ത്, അതുപോലെ സൗദി അറേബ്യ, ഖത്തർ പോലുള്ള ആൾക്കാർ അവരുടെ ലോകപണ്ഡിതന്മാരെ പറ്റി ആദ്യം പറഞ്ഞ് ഇവിടെ തന്നെ ഏറെയുണ്ടായി. എഴുതി കൊടുത്തോളൂ, ഇവിടെ ചോദ്യങ്ങൾ ഉണ്ടാക്കി തരാം. ചോദ്യങ്ങൾ അറബിയിൽ ഉണ്ടാക്കി തരാം. ഉത്തരം തരാനുള്ള സെമിനാറുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പോടെ പ്രഭാഷണത്തിന്റെ സന്ദർഭം, പ്രഭാഷണമാണ് ഇത്. പ്രഭാഷണം നടത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വേദിയാണ് ഇവിടെ പ്രഭാഷണം മാത്രമാണ്. തെളിയിക്കണ്ടേ? തെളിയിക്കേണ്ട വിഷയങ്ങളുടെ ഇഷ്ടം പോലെ ഖുർആനില്ല, ഇഷ്ടം പോലെ ഖുർആനില്ല. അത്മനിശ്ചരാത്ത തുറപ്പില്ല ഹാരിവത്തിന് സമരല്ലേ ഇവിടെ. അല്ല, പ്രഭാഷണം തന്നെ പറയണത് ഇവിടെ 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 വെല്ലുവിളി വെല്ലുവിളി വിളിക്കേണ്ട വിഷയം, വെല്ലുവിളിക്കേണ്ട വിഷയത്തെ പറ്റി വെല്ലുവിളിക്കേണ്ടി വരും. പ്രഭാഷണത്തിന്റെ ഈ വിഷയം മുസ്ലിമീങ്ങളുടെ വിഷയമാണ്, ഖുർആനിലെ വിഷയമാണ്.
ഖുർആനിലുള്ള വിഷയമാണ്. ഖുർആനിലുള്ള വിഷയത്തെ സംബന്ധിച്ച് ഇവിടെ ലോക പണ്ഡിതന്മാർ ലോക പണ്ഡിതന്മാർ അറിയിച്ചു തരേണ്ട കാര്യങ്ങൾക്ക് അതിന് വേണ്ട വിധത്തിലുള്ള ചോദ്യങ്ങൾ അയച്ചു കൊടുക്കാന. ഓ പാരന്റ് എല്ലാവരും പറയാറുണ്ട്, എല്ലാവരും പറയാറുണ്ട്, എല്ലാവരും പറയാറുണ്ട്, എല്ലാവരും പറയാറുണ്ട്. ഇവിടെ ഒരാളെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കല്ല, വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കല്ല. ഇവിടെ വിഷയം പറയാം, നമസ്കാരം മൂന്നോ അഞ്ചോ എന്നുള്ള വിഷയം പറയാം. വിഷയം പറയുന്ന അവസരത്തിൽ ആ വിഷയത്തിന്റെ തെളിവുകൾ ഉദ്ധരിക്കേണ്ടി വരും, ആ തെളിവുകൾ വെല്ലുവിളി രൂപത്തിൽ അവതരിപ്പിക്കേണ്ടി വരും. അത് വെല്ലുവിളി രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരാളെ തെറി പറയലല്ല, ഒരാളെ തെറി പറയലല്ല, ഒരാളെ ആക്ഷേപിക്കലല്ല, തെറി പറയലല്ല, ആക്ഷേപിക്കലല്ല. അതെ അതെ, വെല്ലുവിളിയുടെ വിഷയത്തിൽ വെല്ലുവിളി രൂപത്തിൽ പറയേണ്ടത് പറയണം. സെമിനാറിന്റെ വിഷയത്തിൽ വെല്ലുവിളിക്കേണ്ട കാര്യം പറയേണ്ടി വരും, പറയേണ്ടി വരും. അതിനല്ലേ അവരെ നമ്മൾ വിളിക്കുന്നത്. ഇവിടെ വാദപ്രയോഗത്തിന് വേണ്ടി നമ്മൾ എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്. വ്യവസ്ഥാപിതമായ രൂപത്തിൽ വാദപ്രയോഗത്തിന് എല്ലാവർക്കും നമ്മൾ സമയം കൊടുക്കുന്നുണ്ട്, വേദി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടാ വിഷയം എന്താ, ഇവിടെ ആരാണോ അഞ്ചു നേരത്തിന്റെ തെളിവ് തരാൻ വേണ്ടി രംഗത്ത് വരുന്ന പണ്ഡിതന്മാർ ആരാണെങ്കിൽ അവർക്ക് നമ്മൾ ചോദ്യങ്ങൾ എഴുതി കൊടുക്കാനാ പറഞ്ഞത്. ചോദ്യങ്ങളല്ല, വാദപ്രയോഗത്തിനും ചെയ്യാം, വാദപ്രയോഗത്തിന് നൂറ് പ്രാവശ്യം ചെയ്യാം, നൂറ് പ്രാവശ്യം ചെയ്യാം, വാദപ്രയോഗത്തിന് നൂറ് പ്രാവശ്യം ചെയ്യാം. അതിന് വ്യവസ്ഥാപിതമായ രൂപത്തിലായിരിക്കണം, വ്യവസ്ഥാപിതമായ രൂപത്തിൽ വാദങ്ങൾ മുൻകൂട്ടി എഴുതിയിട്ട്, വ്യവസ്ഥാപിതമായ രൂപത്തിൽ വാദങ്ങൾ മുൻകൂട്ടി കരാറെഴുതി ഒപ്പിട്ട ശേഷം ആരുമായിട്ട് വിവാദം നടത്താം, യാതൊരു വിരോധമില്ല. പക്ഷേ വ്യവസ്ഥകൾ വേണം, വ്യവസ്ഥകൾ വേണം. വാദങ്ങൾ എഴുതണം, തെളിവുകൾ എഴുതണം. തെളിവുകളെ പറ്റി ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കണം. ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ശരിക്കും തെളിവുകൾ ഇന്നതാണെന്ന് വ്യവസ്ഥ ചെയ്ത് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യോത്തര രൂപത്തിലുള്ള വാദപ്രയോഗം എപ്പോ വേണമെങ്കിലും നടത്താതെ പല പ്രാവശ്യം ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, പല പ്രാവശ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ സെമിനാറിൽ വിഷയങ്ങൾ വെല്ലുവിളി പറയും, സെമിനാറുകളിൽ വെച്ച് വെല്ലുവിളിയെ സംബന്ധിച്ച് പറയും, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത് ഇസ്ലാമിന്റെ കാര്യമാണ്. അഞ്ചു നേരം മൂന്ന് നേരം എന്ന് പറയുന്നത് വെറുതെ ഒരാളുടെ പ്രസംഗമായിട്ട് നടത്തിപ്പോയാൽ പോരാ. ഈ പ്രസംഗത്തിന്റെ അടിസ്ഥാനമുണ്ടോ, ഈ പ്രസംഗത്തിന്റെ ഏതെങ്കിലും നിലക്ക് അത്തിട്ടുണ്ടോ എന്നൊക്കെ സദസ്യരെ ബോധ്യപ്പെടുത്തേണ്ട ചുമതലയുണ്ട്. അപ്പൊ അഞ്ചു നേരമല്ല മൂന്ന് നേരമാണെന്ന് പറയുമ്പോൾ അഞ്ചു നേരത്തിന് മറുപടി പറയാൻ ഞാൻ തയ്യാറാണെന്ന് പറയലും, അഞ്ചു നേരത്തിന്റെ തെളിവ് കൊണ്ടുവരുന്നവർക്ക് മറുപടി കൊടുക്കാൻ തയ്യാറാണെന്ന് പറയലും, അത് വരെ കൂട്ടരെ അവഹേളിക്കാനല്ല. ഈ വിഷയത്തിന്റെ ഗാംഭീര്യം സമുദായത്തെ അറിയിക്കാൻ വേണ്ടിയാണ്. അഞ്ചു നേരത്തിന്റെ തെളിവുകൾ ആര് തന്നെ എഴുതി തന്നിരുന്നാലും അതിനെ ഖണ്ഡിക്കാൻ തയ്യാറാണെന്ന് പറയൽ എന്റെ ചുമതലയാണ്. അതുപോലെ മൂന്ന് നേരത്തിന്റെ തെളിവുകളെ ആര് തന്നെ ഖണ്ഡിക്കുകയാണെങ്കിലും അതിന് മറുപടി പറയേണ്ട ചുമതല എനിക്കുണ്ട് എന്ന് പറയലും എന്റെ ചുമതലയാണ്. ഇത് ഒരു കൂട്ടരെ അവഹേളിക്കാനുള്ളതല്ല, ശരിക്കും ഇസ്ലാമികമായ ഒരു കാര്യം, ഇസ്ലാമികമായ ഒരു കാര്യം, ഇസ്ലാമികമായ ഒരു അതിസാധാരണ പരിപാടി. വിഷയം സംസാരിക്കുന്ന അവസരത്തിൽ ആ വിഷയം കേൾക്കാൻ അവസരമില്ലാക്കാത്ത രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കാര്യമില്ല. ഇവിടെ നമസ്കാരം മൂന്ന് എന്ന് കണിശമായിട്ട് പതിനാല് കൊണ്ട് സാധിച്ചതിനെ സംബന്ധിച്ച് എന്തെങ്കിലും മറുപടികൾ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനൊക്കെ വേദി ഒരുക്കി കൊടുക്കാൻ നീ കമ്മിറ്റി തയ്യാറാണെന്ന് പല പ്രാവശ്യം പ്രഖ്യാപിച്ചതാ. ഞാനും അതിന് തയ്യാറാണ്. അഞ്ചു നേരത്തെ നമസ്കാരം ആരാണോ സ്ഥാപിക്കുന്നതെങ്കിൽ അവർക്ക് വേണ്ടി വേദി ഒരുക്കി കൊടുക്കാം. ഇതല്ലാതെ ഇവിടെ വീരവാദല്ല ഇസ്ലാമിന്റെ കാര്യമായി പറയുന്നത്. ഇസ്ലാമിലുള്ള കാര്യം പറയുമ്പോൾ അതിന്റെ വിലയും വീരം പറയാതിരിക്കുന്നവർക്കില്ല. ഇസ്ലാമിൽ അഞ്ചു നേരമല്ല മൂന്ന് നേരമുണ്ടെന്ന് പറഞ്ഞ് തടി തട്ടിയാൽ പോരാ. അഞ്ചു നേരത്തെ ഖണ്ഡിക്കാനും മൂന്ന് നേരം സ്ഥാപിക്കാനും തയ്യാറുണ്ടെന്ന് പറയണം. അത് വെല്ലുവിളിയായിട്ടോ അല്ലെങ്കിൽ അത് സ്ഥാപിക്കാനായിട്ടോ ഏത് നേരത്തെ സ്വീകരിക്കണമെങ്കിലും ഇവിടെ പ്രശ്നമില്ല.
ഈ ചെറുപ്പക്കാരെ തമ്മിൽ തല്ലിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല. ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ ഇതൊരവസരത്തിലോ എന്നിട്ട് സംസാരിക്കാൻ രണ്ട് മണിക്കൂർ സംസാരിക്കില്ല. വളരെ മാന്യമായ രീതിയിൽ എന്ന് പറയാനുള്ളത് നിങ്ങൾ സംസാരിക്കാൻ വികാരം ദയവായി തീ
ബഹുമാന്യരായ സഹോദരങ്ങളെ, നിങ്ങളൊരു രണ്ട് മിനിറ്റ് നിശബ്ദമായി ചിരിക്കണം. അല്ല, ഞാൻ ഈ സംഘടനയിൽപ്പെട്ട ആളല്ല, ഞാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ ഈ സദസ്സെ തല്ലിപ്പിരിയുന്നൊരു സദസ്സായി തിരിയരുത്. നിങ്ങൾ അറിയുമല്ലോ ഇദ്ദേഹം ദയവായിട്ട് ഒരു മിനിറ്റ് നിങ്ങൾ കേൾക്കുക. ലോകത്തില് മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ള മലക്കാണല്ലോ ഇബിലീസ്. അതേപോലെ ഈ ഇരിക്കുന്ന ഒരു മനുഷ്യൻ നമ്മളെക്കാളൊക്കെ വലിയ പണ്ഡിതരാണ്. ആയിരക്കണക്കിന് താടിയും തലപ്പാവുമുള്ള മുസ്ലിന്മാരെ സൃഷ്ടിച്ച ആളുകളാണ്. ആളാണ് ഇബിലീസാണ്, ഇബിലീസാണ്. ശ്രദ്ധിക്കണം, മാന്യത മനസ്സിലായില്ലേ, മാന്യത മനസ്സിലായില്ലേ. മാന്യമായിട്ട് രണ്ട് മിനിറ്റ് സംസാരിക്കാൻ വേണ്ടി ആളുടെ മാന്യത മനസ്സിലായില്ലപ്പോ. ഇബിലീസ് പണ്ഡിതനാണെന്ന് പറഞ്ഞുണ്ടാക്കിയത് എവിടെ പറഞ്ഞു? പണ്ഡിതനാണ് ഇബിലീസ് പണ്ഡിതനാണെന്ന് എവിടെ പറഞ്ഞു? ഏത് ഖുർആനിൽ പറഞ്ഞു? ഇബിലീസ് പണ്ഡിതനാണെന്നുള്ള സുഖാന ആര് പറഞ്ഞുണ്ടാക്കി? ഇബിലീസ് പണ്ഡിതനാണെന്ന് ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ? എവിടെയില്ലാത്ത മകളൊന്നും സ്റ്റേജിൽ കയറി പറയാൻ പാടില്ല. ഇബിലീസ് പണ്ഡിതനാണെന്ന് ഖുർആനിലോ ഹദീസിലോ ആറോരയിൽ പോലും ഇല്ല. ഇതിനെ കൽപ്പിച്ചു കൂട്ടിയിട്ട് അവഹേളിക്കാൻ വേണ്ടി രണ്ട് മിനിറ്റ് മാന്യമായി സംസാരിക്കാനൊക്കെ വന്ന് പറഞ്ഞിട്ട് ഈ ജാതി അസംബന്ധങ്ങൾ ഇബിലീസ് പണ്ഡിതനാണ് അതേപോലത്തെ ആളാണെന്നൊക്കെ ചൂണ്ടിപ്പറയുന്നത് ഇത് മാന്യതയാണോ? അതുകൊണ്ട് എല്ലാവരും ശാന്തമായിട്ടിരിക്കും, ശാന്തമായിട്ടിരിക്കും. ഇബിലീസ് പണ്ഡിതനാണെന്ന് പറഞ്ഞവരെ സംബന്ധിച്ച് നമുക്കൊന്നും പറയില്ല. ഇബിലീസ് പണ്ഡിതനാണെന്ന്, ഇബിലീസ് പണ്ഡിതനാണെന്ന് പറഞ്ഞവരെ പറ്റി നമുക്കൊന്നും പറയാനില്ല. ഇബിലീസ് പണ്ഡിതനല്ല എന്ന് ആദ്യം പഠിക്കണം. ഇബിലീസ് പണ്ഡിതനാണെന്ന് പറഞ്ഞവർ ആയത്തോ ആയത്തിന്റെ വ്യാഖ്യാനമോ ഹദീസോ ലോകത്തില്ല. അത് ശുദ്ധമായൊരു നുണ നമ്മളെ പഠിപ്പിച്ചതാണ് ഇബിലീസ് പണ്ഡിതനാണെന്ന്. ഇബിലീസ് ഒന്നും പണ്ഡിതനല്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇവിടെ ഖുർആൻ അനുസരിച്ച് പറയുന്ന കാര്യങ്ങൾക്ക് ഖുർആന്റെ അടിസ്ഥാനത്തിൽ മറുപടി പറയാ. അതുപോലെ ഹദീസിന്റേതായിട്ട് നബിയുടേതായ വല്ല ഹദീസുകളും ശരിയായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഹദീസുകൾ ആയിരം തന്നെ സ്വീകരിക്കാൻ തയ്യാറാണ്, ആയിരം ഹദീസിനെ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇതല്ലാതെ എന്തെങ്കിലും ചെറിയ മതമെന്നും പറഞ്ഞിട്ട് യോഗം ബഹളത്തിൽ കലാശിച്ചു എന്നൊരു ഹെഡിംഗ് ഉണ്ടാക്കാനുള്ള ആലാതി വിഭര ശ്രമം കൊണ്ടൊന്നും ഇത്തരം പ്രവർത്തനങ്ങൾ നശിപ്പിക്കാൻ സാധ്യമല്ല. ഇത് ഖുർആന്റെ അടിസ്ഥാനത്തിലുള്ള പ്രബോധനമാണ്. ഖുർആനിൽ പറഞ്ഞ സത്യം പറയാൻ ഇവിടെ എല്ലാവർക്കും അധികാരമുണ്ട്. ഇവിടെ ഏതാൾക്കും സംസാരിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യമുള്ള നാടാണിത്. ഖുർആനിലെ സത്യം പറയാൻ പാടില്ല എന്നൊരാൾ പറഞ്ഞാൽ അതാർക്കും ചെവിക്കൊള്ളാൻ സാധ്യമല്ല. ഖുർആനിൽ മൂന്ന് നേരെ ഉള്ളൂ എങ്കിൽ ആ മൂന്ന് നേരെ മാത്രമാണെന്ന് പറയാനുള്ള അധികാരം നമ്മൾക്കുണ്ട്. അതുപോലെ അഞ്ചു നേരമുണ്ടെന്ന് സ്ഥാപിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേദി ഒരുക്കി കൊടുക്കാം. അവർക്ക് വേദി ഒരുക്കി കൊടുക്കാൻ വേണ്ടി ഇവിടെ വേണ്ടത്ര സഹായ സഹകരണങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് രജിസ്റ്റർ കത്താറ്റിട്ട് പോലും ഒരൊറ്റ പണ്ഡിതനും അതിന് തയ്യാറാവാതെ പണ്ഡിതന്മാർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള തേക്കൂത്തുകൾ നടത്തിയതുണ്ടെന്നും അഞ്ചു നേരം സ്ഥാപിക്കാൻ കഴിയുന്ന വിചാരിക്കണ്ട. ഇവിടെ നമസ്കാരത്തിൽ എന്തെല്ലാം മസീഹത്തച്ചാൽ പറഞ്ഞിണ്ടാക്കില്ലേ? പെരുങ്കള്ളനായ ഈസാനബീന്നല്ലേ മസീഹത്തച്ചാലിന്റെ അർത്ഥം? ഒന്നും സിദ്ധത്തിൽ മസീഹത്തച്ചാൽ എന്ന് പറഞ്ഞാൽ പെരുങ്കള്ളനായ ഈസാനബീന്റെ സിദ്ധയിൽ നിന്ന് രക്ഷിക്കണമെന്നല്ലേ അതിന്റെ അർത്ഥം? പെരുങ്കള്ളനായ ഈസാനബി എന്ന് നമ്മളെ കൊണ്ട് ദിനം പ്രതി പറയിപ്പിക്കുന്നില്ലേ? അസ്സലാമു അലൈക അയ്യുഹ നബിയു, എടോ നബി എനക്കൊരു സലാമുണ്ടാവട്ടെ എന്ന് നമ്മളെ കൊണ്ട് അത്തഹയ്യാത്തിൽ പറയിപ്പിച്ചില്ലേ? എടോ നബി എനക്കൊരു സലാമുണ്ടാവട്ടെ എന്ന് അത്തഹയ്യാത്തിൽ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നല്ലേ നിത്യം? ഇതാര് പറഞ്ഞുണ്ടാക്കി? അത്തയ്യബാത്തിലില്ലാഹി, എല്ലാ നല്ല സാധന സ്ത്രീസാധനങ്ങളും എല്ലാ നല്ല സ്ത്രീകളും എല്ലാ നല്ല സമ്പാദ്യങ്ങളും ഇതൊക്കെ അള്ളാഹുവാണെന്നുള്ള ഈ അസംബന്ധം നമ്മൾ നമസ്കാരത്തിന് നമ്മൾ ചെല്ലുന്നില്ല, പറയുന്നില്ലേ? അത്തയ്യബാത്തിലില്ലാഹി എന്ന് പറയാൻ പാടുണ്ടോ? മസീഹത്തച്ചാരെന്ന് പറയാൻ പാടുണ്ടോ? മസീഹത്തച്ചാരന്റെ അർത്ഥം എന്താണെന്ന് ഖുർആൻ നോക്കി പഠിച്ചോ? ആൽ മസീഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദൂതന്റെ പേരാണ് ആൽ മസീഹ് എന്നുള്ളത്. ആൽ മസീഹ് എന്നുള്ളത് ഈസാ നബിയാണ്. ആ ഈസാ നബിന്റെ പേരിൽ ദജ്ജാലും കൂടി കൂട്ടിച്ചേർത്തിട്ട് ഓമീൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ എന്നല്ലേ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന ദിവസം ദിവസമല്ലേ പഠിപ്പിക്കുന്നത്? മസീഹ് ദജ്ജാൽ പറഞ്ഞ് പഠിപ്പിക്കപ്പെട്ട അതിന് പേരിൽ ആ നാമം പറഞ്ഞുകൊണ്ടിട്ട് ഇവിടെ നമസ്കാരം നടത്തിക്കൊണ്ടിരിക്കുന്ന അത്തരം ചെയ്തികൾ ആരുണ്ടാക്കി എന്ന് ചോദിക്കുന്നത് ഇവിടെ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ മായം ചേർത്തലിന്റെ പേരിൽ ചോദിക്കുന്നതാണ് എന്നല്ലാതെ ഇവിടുത്തെ ഏതെങ്കിലും പണ്ഡിതന്മാരെ ശരി പറഞ്ഞിട്ടില്ല.
എന്നെ വന്നവരും പിന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളും മറ്റവരും ഒക്കെ എഴുതി ആ തള്ളനെ കെട്ടിയതിന്റെ കാരണം തന്നെ 40 വയസ്സ് തള്ളനെ കെട്ടിയതിന് കാരണം എന്താണ് മുതൽ കണ്ടിട്ടാണ് ചെയ്തത്. ഇത് പിന്നെ വിവാഹപ്പെത്തുമ്പോൾ ആദ്യമായിട്ട് പറയും, എന്നിട്ട് ഒടുക്കം പറയും എന്തെന്ന്, ഏ ഇസ്ലാമിനക്കാരെ വിവാഹത്തിന് യാതൊന്നുമില്ല, മാറു മാത്രം കൊടുത്താൽ മതി, യുദ്ധമിശ്രം ഹാത്തോ പിന്നെ ഹരിയിൽ ഒരു എരുമ്പിന്റെ മുതലും തന്നെങ്കിലും കൊടുത്താൽ മതി. അപ്പൊ വേണ്ടി ആദ്യം ചെയ്ത് ഇവിടെ പറഞ്ഞു വെച്ചതോ? അപ്പൊ ഈ നിലക്കുള്ള ദുഷിച്ച ഈ ആദ്യം പറഞ്ഞത് അവസാനം പറഞ്ഞത് എന്നുള്ള ഈ പറയുന്നവർക്ക് തന്നെ അതിനെ കുറിച്ചിട്ട് യാതൊരു കുറച്ചില്ല. അതെന്താ ഒരു 1000 അതിനാ 1000 എന്ന് പറഞ്ഞാൽ തന്നെ പ്രാരാബ്ദക്കാരെന്ന് പറഞ്ഞാൽ മക്കളൊക്കെ ഉള്ളതാ. എന്നാ ഞാൻ ഇവരോട് ഇങ്ങനെ ചോദിച്ചു നോക്കാം, ഖദീജക്ക് എത്ര മുതലുണ്ടായിരുന്നാണ് ചോദിച്ചത്, അതിന് വല്ല ഉത്തരം ഉണ്ടാ? അത് കെട്ടി ശരി, എത്ര മുതലുണ്ടായിരുന്നുള്ളൂ ഖദീജക്ക് എന്ന് വെച്ചാല്, എന്താ ഇല്ല, ആരാണ് ഈ ഖദീജയുടെ വയസ്സൊക്കെ എഴുതി വെച്ചത്? ആരെങ്കിലും എഴുതി വെച്ചില്ല, ഓമാനബിന്റെ വയസ്സ് എഴുതി വെച്ചില്ല, ഖദീജയുടെ വയസ്സ് എഴുതി വെച്ചില്ല. വെറുതെ എന്തെങ്കിലും തോന്നിയാന്നാണ് പറയണേ, ഇതിന് ചരിത്രപരമായിട്ട് വല്ല രേഖയില്ല. അന്ന് അവിടെ പിന്നെ ജാതക എഴുതലൊന്നും ഉണ്ടായിരുന്നില്ല. ഓമാനബിന്റെ ജനനത്തിൽ ചെയ്തിട്ടപ്പോ കഴിഞ്ഞ ലക്കത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ആരും എഴുതി വെച്ചില്ല. പിന്നെ ഇങ്ങനെ കണക്കൂട്ടി ചില ചരിത്രകാരന്മാരൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ അനുമാനത്തിൽ എത്തിയതാണ്. അതൊക്കെ പറഞ്ഞ് ഇതേമാതിരി ഖദീജയുടെ ആരും എഴുതി വെച്ചിട്ടില്ല, അനുമാനിക്കാനൊന്നും ഉണ്ടായിരുന്നല്ല. പിൽക്കാലത്ത് ചരിത്രകാരന്മാരൊക്കെ വന്നപ്പോഴേക്ക് രൂപത്തിന്റെ 5, 6, 7 കൊല്ലത്തിൽ അവര് വലിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ അത് എവിടുന്ന ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ല. അങ്ങനെ പറഞ്ഞ് വരട്ടി ഈ നിലക്കുള്ളതാണ്. അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞ, ഇതൊക്കെ സമൂഹമായിട്ടുള്ള ബന്ധങ്ങളാണ്, മതപരമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇപ്പോ പെൺകുട്ടികളുള്ളവർക്ക് സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങളൊക്കെ ധാരാളം അറിയാം, കെട്ടാളുള്ളവർക്കും അറിയാം. ഇത് സമൂഹത്തിന്റെ ബന്ധങ്ങളാണ്. ഗവൺമെന്റ് നിയമത്തില് ഇത് കൊടുക്കാൻ സ്ത്രീധനം സ്ത്രീധനം കൊടുക്കാൻ പാടില്ല. സ്വർണ്ണൊക്കെ സ്ത്രീധനത്തിന്റെ കത്തി വേണ്ടതാണ് ഗവൺമെന്റ് നിയമത്തില്. മതപരമായിട്ടും കൊടുക്കേണ്ടതിന്റെ മഹർ മാത്രം കണ്ടുപിടിച്ചിട്ട് വേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളുള്ളത് കൊണ്ടിട്ട് ഇപ്പോൾ അവിടെ നടക്കേണ്ട കാര്യങ്ങൾ വല്ല വിവാഹ ദേവാദിയിൽ നടക്കേണ്ട ഇല്ല, ഒരു വിവാഹം നടക്കില്ല. പിന്നെന്താണ് ഇത്? സമൂഹത്തിന്റെ സമൂഹം നമ്മുടെ മേലെ അടിച്ചേൽപ്പിച്ച ബന്ധനങ്ങളാണ്. എന്താണ് മാന്യത വർദ്ധിക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ എത്രത്തോളം സ്വർണം കൊടുത്ത് അത്രത്തോളം മാന്യനാണെന്നാണ് ഇന്ന് നമ്മളെ എല്ലാവരെയും മനസ്സിലെടുപ്പ്. ഇന്ന് പറഞ്ഞാൽ എത്ര സ്വർണം കിട്ടി? 100 രൂപ കിട്ടിയ അത്രയും മാന്യൻ, 50 രൂപ കിട്ടിയ അതിന്റെ പകുതി മാന്യൻ, 10 രൂപ കിട്ടിയാലോ ഓയെ ഓൻ തീരെ മാന്യത ഇല്ലാത്തവനെ. അതിന്റെ 300 കുറച്ച് കാശ് ഞങ്ങളവിടെ നടക്കണതാണ് കേട്ടോ, അവിടെ എങ്ങനെയാണെന്നുള്ള എനിക്കറിഞ്ഞൂടെ. അത് ഒരു 15 രൂപ സ്വർണം പറയുന്നത് പിന്നെ അവർ 5 രൂപ കാശ് കൊണ്ട് മേടിക്കും, എന്നിട്ട് പോലെ വേറെ കല്യാണ ചെലവൊക്കെ നടത്തും, എന്നിട്ടാണ് കൊടുക്കണത്. അപ്പൊ ഇതൊക്കെയാണ് സമൂഹത്തിന്റെ ബന്ധനങ്ങൾ. ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രം, ഇതേ നടക്കേണ്ട ധാരാളത്തുണ്ട്. അത്തരം കാര്യങ്ങൾക്കൊന്നും വളരെ വിശദമായിട്ട് പിന്നെ ചർച്ച ചെയ്യാനോ വേറൊന്നും ഉദ്ദേശിക്കണില്ല. സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞേ അവസാനിപ്പിക്കാന്നുള്ളതാണല്ലോ. അപ്പൊ ഈ നിലക്കുള്ള ബന്ധങ്ങൾ, ഈ ബന്ധങ്ങളിൽ നിന്നൊക്കെ മുക്തനാക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ബന്ധനങ്ങളിൽ നിന്നൊക്കെ മുക്തനാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മുഹമ്മദ് നബി ഖുർആനായിട്ട് വന്നതിന്റെ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ പറഞ്ഞ് 6 എണ്ണപ്പോടെ പറഞ്ഞ്, ഒന്ന് നന്മ കൽപ്പിക്കുക, തിന്മ നിരോധിക്കുക, നല്ലതിനൊക്കെ ഹലാലാക്കുക, ചീത്തൊക്കെ ഹറാമാക്കുക. പിന്നെ 5 കാര്യം, ഇപ്പൊ യലവും ഇസ്രഹും ദ്വാരങ്ങൾ ഇറക്കി വെക്കാം. നമ്മളെ പേരിൽ ധാരാളം നിയമങ്ങളും ഭാരങ്ങളും ഒക്കെ, മതപരമായ നിയമങ്ങൾ, ഗവൺമെന്റ് നിയമങ്ങൾ, സമൂഹ നിയമങ്ങൾ, സമൂഹ നീതി, സമൂഹത്തിന്റെ ആചാരം, ഇങ്ങനെ പല ഭാരങ്ങളും നമ്മളെ തലയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ആ കയറ്റി വെച്ച ഭാരങ്ങളൊക്കെ ഇറക്കുക. പിന്നെ ഇപ്പൊ യഥാകാലം മിശ്രവും കൊല്ല അകലാലത്തെ ഈ കാലത്തെ അലയിക്കും. നമ്മളുടെ മേലിൽ ബന്ധിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ബന്ധങ്ങളിൽ നിന്നും നമ്മളെ മോചിതരാക്കുക, നമ്മളെ മുക്തരാക്കുക. ധാരാളം എല്ലാ നിയമങ്ങളും കൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ എന്താ കയ്യും കാലും ഒക്കെ കൂട്ടിക്കെട്ടിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു കസേരയുടെ ഈ വാതിലിലൂടെ എന്നെ കൂട്ടി പറ്റിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഇതന്നെയാണ് ഇപ്പൊ നിങ്ങളെ ഇങ്ങളെയൊക്കെ സ്ഥിതി. അങ്ങനെ തരുന്ന അവിടുന്ന് കുറ്റം, ഇങ്ങനെ തരുന്ന അവിടുന്ന് കുറ്റം, വേറെ നടന്ന ധാടി വെച്ചിരിക്കാൻ എന്താ ഓൻ ധാടി വെക്കാത്ത, ആ ധാടി വെക്കാത്താണ് എനിക്കത് പറഞ്ഞത്. അത് മതപരമായ ആക്ഷേപം. തലേ കെട്ട് കിട്ടിയില്ലെങ്കിൽ അത് മതപരമായ ആക്ഷേപം. തുണി അല്പം പിന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ മതപരമായിട്ടുള്ള അത് ലംഘിക്കുന്ന ആളാണ്. നേരത്തെ പറഞ്ഞ മാതിരി സമൂഹത്തിന്റെ ആചാരങ്ങൾ, ഗവൺമെന്റ് നിയമങ്ങൾ, ട്രാഫിക് നിയമങ്ങൾ, ഇങ്ങനെ എല്ലാ നിയമങ്ങൾ കൊണ്ടും നമ്മൾ ബന്ധിതരാണ്. ഇതിന്റെ ഉപരിയായിരുന്നു ഇന്നിപ്പോ അതേപോലെ ആധുനിക ഗവൺമെന്റിന്റെ നിയമങ്ങളൊക്കെ വിചാരിക്കാം. പഴയ കാലങ്ങളിലുള്ള നിയമങ്ങൾ, അറബികളുടെ ഇടയിലുണ്ടായ നിയമങ്ങൾ എന്താണ്? ഷെയ്ഖിന്, ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഗോത്രപിതാവ്, അല്ലാത്ത അബുദാബിയിൽ നിന്ന് പറയുന്ന ഷെയ്ഖിന്റെ കാര്യം അല്ല ഈ പറഞ്ഞു കേട്ടാ. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഗോത്രപിതാവ് എന്നേ അർത്ഥമുള്ളൂ, ഗോത്രത്തിലെ ഏറ്റവും തലമുതിർന്ന വ്യക്തി. ആ വ്യക്തി എന്ത് നിയമം പറഞ്ഞു അതല്ല നിയമം, അതിന്റെ അപ്പുറത്തൊക്കെ പിന്നാണ് ചോദിക്കാനോ വരുന്നൊന്നുമില്ല. ഇങ്ങനെ ഈ ഷെയ്ഖിനോട് പോയിട്ടാണെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, എന്നാ മറ്റേ ചെയ്യണ്ട. അപ്പൊ നിയമം പറഞ്ഞു ഷെയ്ഖിന്റെ നിയമം. ഇതേ നിലക്കുള്ള എല്ലാ നിയമങ്ങൾ കൊണ്ടും എല്ലാ ബന്ധനങ്ങൾ കൊണ്ടും അക്കാലത്തുണ്ടായിരുന്ന ജനങ്ങൾ ബന്ധിതരായിരുന്നു. അപ്പൊ ആ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കാം, പിന്നെ ഭാരങ്ങൾ ഇറക്കി വെക്കാം. ഇത് അക്കാലത്തല്ല, ഏത് കാലത്തുണ്ട്, ഇക്കാലത്തുണ്ട്, ലോകാവസാനം വരെ അതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യാം. നന്മ ചെയ്യണേ കുറെ ആൾക്കാരുണ്ടാവും. ഇതൊക്കെ തിന്മ മാത്രം ചെയ്യുന്നവരുണ്ടാവും, തിന്മ ചെയ്യുന്നവരെ നന്മയിലേക്ക് കൊണ്ടുവരാ. പിന്നെ വേറെ ഉള്ള കുറച്ച് കാര്യങ്ങള്, ഒഴിഞ്ഞ ലഹുമ തയ്യബാൻ, നന്മൊക്കെ ഹലാലാക്കാം. ഉദാഹരണം പറയുന്നേ കേട്ടതാ, ഹരിഹു കേരള ഖുർആനിൽ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാ, ഹുരിമത്തെ ഇടയ്ക്ക് മുൻ മൈത്തത്വം ദമവും ലഹമൽ ഫിൽജീരി ഒമാ ഉഹില്ല ബിഹി ഗൈറില്ലാഹി, നാലെണ്ണാണ്. ഹുരിമത്തെ ഇടയ്ക്ക് മുൻ മൈത്തത്വം, ശവം, ദമവും രക്തം, ലഹമൽ ഖിൽജീരി പന്നിമാംസം, ഒമാ ഉഹില്ല ബിഹി ഗൈറില്ലാഹി, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടത്. ഈ വക കാര്യങ്ങളാണ് ഖുർആനിൽ നിരോധിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മള് ഈ നാലെണ്ണം കഴിഞ്ഞൊക്കെ തന്നെ ഇല്ല, എന്താണ് ഇപ്പൊ കുല്ലതീ നാബിൻ
നിലാവിലെ കാറ്റേ മരുഭൂ കുളിർപ്പിച്ച കാറ്റേ നിലാവിലെ കാറ്റേ മരുഭൂ കുളിർപ്പിച്ച കാറ്റേ, അമല നിലാവിലെ കാറ്റേ മരുഭൂ കുളിർപ്പിച്ച കാറ്റേ, മാനവർക്കാകെയും റഹ്മത്തായി വീശിയ ലൈലത്തുൽ ഖദ്റിലെ കാറ്റേ, റമളാൻ നിലാവിലെ കാറ്റേ മരുഭൂ കുളിർപ്പിച്ച കാറ്റേ. ഉളർപ്പിച്ച കാ